ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ ആദ്യ ദിവസം തന്നെ നടപടികൾ തടസ്സപ്പെട്ടു. രാജ്യസഭയിലും പ്രതിഷേധം. പാർലമെന്റ് ശീതകാല സമ്മേളനം ചടങ്ങല്ലെന്നും ഇന്ത്യയെ വികസനത്തിലേക്ക് നയിക്കുന്ന ശ്രമങ്ങളുടെ ഇന്ധനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. സ്വർണവില പവന് 480 രൂപ കൂടി. ഗുരുവായൂർ ഏകാദശി ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ ആദ്യ ദിവസം തന്നെ നടപടികൾ തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ച സഭ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടരുകയാണ്. രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളത്തോടെയാണ് സമ്മേളനം പുരോഗമിക്കുന്നത്. SIR അടക്കം വിഷയങ്ങളിൽ അടിയന്തര പ്രമേയം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെടാൻ രാവിലെ INDA സഖ്യ കക്ഷികളുടെ യോഗം തീരുമാനിച്ചിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലായിരുന്നു സഖ്യനേതാക്കളുടെ യോഗം. SIRൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസിലെ മാണിക്യം ടാഗോർ സ്പീക്കർക്ക് നോട്ടീസും നൽകിയിരുന്നു. രണ്ട് സമ്മേളനങ്ങളുടെ ഇടവേളയിൽ മരിച്ച അംഗങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള ചരമോപചാരം അർപ്പിച്ച ശേഷമാണ് പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയത്. പാർലമെന്റ് ശീതകാല സമ്മേളനം ചടങ്ങുമാത്രമല്ലെന്നും ഇന്ത്യയെ വികസനത്തിലേക്ക് നയിക്കുന്ന ശ്രമങ്ങളുടെ ഇന്ധനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞതായും അദ്ദേഹം പാർലമെന്റിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവെ അറിയിച്ചു. വികസിത രാജ്യം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന പ്രധാന നേട്ടമായി അത് മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ പാർലമെന്റ് അംഗങ്ങളും സജീവ പങ്കാളിത്തത്തോടെ ജനാധിപത്യത്തിന്റെ ആരോഗ്യപരമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിശ്വാസം പ്രകടിപ്പിച്ചു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അർത്ഥവത്തും ഫലപ്രദവുമാകുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ പ്രതീക്ഷകൾ, ജനാഭിലാഷം, ജനാധിപത്യ മൂല്യങ്ങൾ, MPമാരുടെ കൂട്ടായ ഉത്തരവാദിത്തം എന്നിവ പ്രകടിപ്പിക്കുന്നതിന് ഏറ്റവും ഉയർന്ന വേദിയാണ് പാർലമെന്റെന്നും ഓം ബിർള അറിയിച്ചു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് മാത്രമല്ല ആഗോളരംഗത്തെ സാമ്പത്തിക പങ്കാളിത്തം വിപുലീകരിക്കുക കൂടിയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഫുട്വെയർ ഡിസൈൻ ആന്റ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കയറ്റുമതി വഴി 2500 മില്യൺ ഡോളറിലധികം സമ്പാദിക്കുന്ന ചെരുപ്പ് വ്യവസായം രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ നിർണായകമാണെന്നും രാഷ്ട്രപതി വിലയിരുത്തി. സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിക്കുന്ന നാഗാലാന്റ് ജനതയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. അതിരറ്റ പ്രകൃതി സൌന്ദര്യത്താൽ അനുഗ്രഹീത സംസ്ഥാനമായ നാഗാലാന്റ് അതുല്യമായ പൈതൃകവും അഭിമാനവുമാണെന്ന് പറഞ്ഞ രാഷ്ട്രപതി ജനതയ്ക്ക് സമൃദ്ധവും സമാധാനപരവുമായ ഭാവി ആശംസിച്ചു. സംസ്ഥാനം സമൃദ്ധിയുടെയും പുരോഗതിയുടെയും പാതയിൽ മുന്നേറുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ ശിവഗംഗയിലെ റോഡ് അപകടത്തിൽ 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ച പ്രധാനമന്ത്രി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും സഹായധനം പ്രഖ്യാപിച്ചു. ന്യൂഡൽഹിയിൽ ജൈവായുധ കൺവെൻഷന്റെ 50 വർഷങ്ങൾ, ആഗോള ദക്ഷിണേന്ത്യയ്ക്ക് ജൈവ സുരക്ഷ ശക്തിപ്പെടുത്തൽ എന്ന പ്രമേയത്തിൽ നടത്തിയ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പങ്കെടുത്തു. കൺവെൻഷനിൽ 80-ലധികം രാജ്യങ്ങളിലെ വിദഗ്ധരുമായി ചർച്ചകൾ നടത്തിയതായും ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 26-ാമത് ഹോൺബിൽ ഫെസ്റ്റിവലിന് ഇന്ന് നാഗാലാന്റിലെ കൊഹിമയിൽ തുടക്കമാകും. സംസ്ഥാന രൂപീകരണത്തോടനുബന്ധിച്ച് പ്രധാന നാഗഗോത്രങ്ങളെ ഉൾപ്പെടുത്തി കിസാമ പൈതൃക ഗ്രാമത്തിലാണ് 10 ദിവസത്തെ ആഘോഷം സംഘടിപ്പിക്കുന്നത്. 2 പതിറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായി ഹോൺബിൽ ഫെസ്റ്റിവൽ മാറിയിട്ടുണ്ട്. സംസ്ഥാന ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേര് ഇന്നു മുതൽ ലോക്ഭവൻ എന്നായി മാറി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്നാണ് പേരുമാറ്റം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് രാജ്ഭവനുകളുടെ പേരുമാറ്റം നിർദ്ദേശിച്ചത്. ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതി ഇനി മുതൽ ലോക് നിവാസ് എന്നും അറിയപ്പെടും. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലെ ആഘോഷങ്ങളിൽ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കും. അന്ന് ലോക്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി പിറ്റേ ദിവസം ഡൽഹിക്ക് മടങ്ങും. ദിത്വ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ദുർബലപ്പെട്ടു. കടലൂരിന് 90 കിലോമീറ്റർ കിഴക്കും, കാരക്കലിന് 130 കിലോമീറ്റർ വടക്ക് കിഴക്കും, പുതുച്ചേരിക്ക് 90 കിലോമീറ്റർ കിഴക്കുമാണ് ന്യൂനമർദ്ദം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. HIV, എയ്ഡ്സ് പകരുന്ന വഴികൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് രാജ്യാന്തര തലത്തിൽ അവബോധമുണ്ടാക്കാനും രോഗത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ നീക്കാനും എയ്ഡ്സ് പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്താനുമാണ് എല്ലാ വർഷവും December 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. തടസ്സങ്ങളെ മറികടക്കുക, എയ്ഡ്സ് പ്രതിരോധത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഭാരതത്തിന്റെ ആത്മാവാണ് ഹിന്ദുത്വം എന്ന ആശയമെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല പറഞ്ഞു. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇൻഡോറിൽ പ്രമുഖ് ജൻ ഗോഷ്ഠിയിൽ പങ്കെടുക്കുകയായിരുന്നു ഹൊസബല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വരനെ തെളിവെടുപ്പിനായി പോലീസ് തിരുവനന്തപുരം പൌടിക്കോണത്തെ വീട്ടിലെത്തിച്ചു. ലാപ്ടോപ്പ്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുക്കാനാണ് തെളിവെടുപ്പ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയും അധിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തുവെന്ന കേസിലാണ് ഇന്നലെ രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും എതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച നോട്ടീസ് രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിന്റെ വികസന നട്ടലായ കിഫ്ബിയെ തകർക്കുന്ന ഏത് നീക്കത്തെയും ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മസാല ബോണ്ടിൽ ED നോട്ടീസ് അയച്ചത് മുഖ്യമന്ത്രിയെയും CPIM ഭയപ്പെടുത്താൻ മാത്രമാണെന്നും അതിലപ്പുറം ഒന്നും സംഭവിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് മസാല ബോണ്ടിൽ പണം എടുത്തതെന്നും അതിൽ അഴിമതിയുണ്ടെന്നും സതീശൻ പറഞ്ഞു. കൊല്ലം ചവറയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കാമെന്നിരിക്കെ മസാല ബോണ്ടിലൂടെ കൂടിയ പലിശ നിരക്കിലാണ് ഡോക്ടർ തോമസ് ഐസക് വായ്പ എടുത്തതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ബോണ്ട് മുഖേന വായ്പ എടുക്കുമ്പോൾ അതിന് നിയമസാധുതയില്ലെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ലാവ്ലിൻ കമ്പനിക്ക് വേണ്ടിയാണ് ഇടപാട് നടത്തിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ED നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കാലത്തെ ED സ്ഥിരം കലാപരിപാടിയാണിതെന്നും മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. മസാല ബോണ്ട് എല്ലാ നിയമങ്ങളും പാലിച്ചാണെന്നും ED ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയതാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണവില വീണ്ടും വർദ്ധിച്ചു. പവന് 480 രൂപ കൂടി 95,680 രൂപയായി. 11,960 രൂപയാണ് ഗ്രാമിന് വില. ഗുരുവായൂർ ഏകാദശി ഇന്ന്. ദശമി ദിവസമായ ഇന്നലെ പുലർച്ചെ 3 തുറന്ന് ക്ഷേത്രനട ദ്വാദശി ദിനമായ നാളെ രാവിലെ 8 മാത്രമേ അടയ്ക്കൂ. തുടർച്ചയായി 53 മണിക്കൂർ നട തുറന്നിരിക്കും. അഹമ്മദാബാദിൽ AFC Under-17 ഫുട്ബോളിൽ ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടി. ഇറാനെ 1-2 തകർത്താണ് ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയത്. AFC Under-17 ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയ ഇന്ത്യൻ ടീമിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. യുവതാരങ്ങളുടെയും അവരുടെ പരിശീലകരുടെയും സപ്പോർട്ട്, സ്റ്റാഫിന്റെയും കഠിനാധ്വാനവുമാണ് വിജയം പ്രതിഫലിപ്പിക്കുന്നതെന്ന് മാണ്ഡവ്യ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് സംസ്ഥാനത്ത് 244 കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയ്ക്ക് അതാത് സ്ഥാപന തലത്തിലുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയത്. വോട്ടെടുപ്പിന് തലേന്ന് പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതും വോട്ടെടുപ്പിന് ശേഷം യന്ത്രങ്ങളും അനുബന്ധ രേഖകളും തിരികെ വാങ്ങുന്നതും ഇതേ കേന്ദ്രങ്ങളിലായിരിക്കും. ശനിയാഴ്ച രാത്രി അന്തരിച്ച കാനത്തിൽ ജമീല MLA ഭൌതിക ശരീരം നാളെ രാവിലെ കോഴിക്കോട് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് കൊയിലാണ്ടി ടൌൺഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. നാളെ വൈകിട്ട് അത്തോളി കുനിയിൽക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് കബറടക്കം. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ തിരുവപ്പന ഉത്സവത്തിന് നാളെ കൊടിയേറും. ഈ മാസം 6 വരെയാണ് ഉത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ ആദ്യ ദിവസം തന്നെ നടപടികൾ തടസ്സപ്പെട്ടു. രാജ്യസഭയിലും പ്രതിഷേധം. പാർലമെന്റ് ശീതകാല സമ്മേളനം ചടങ്ങല്ലെന്നും ഇന്ത്യയെ വികസനത്തിലേക്ക് നയിക്കുന്ന ശ്രമങ്ങളുടെ ഇന്ധനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വരനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. സ്വർണവില പവന് 480 രൂപ കൂടി. ഗുരുവായൂർ ഏകാദശി ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.